ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം പിയു ചിത്ര. വിഷമത്തിലായിരിക്കുമെന്ന് അറിയാമെങ്കിൽ പോലും ഇപ്പോഴും പ്രതീക്ഷയുണ്ടോ ചിത്രയ്ക്ക്?
എനിക്ക് പ്രതീക്ഷ മുമ്പ് വരെ ഉണ്ടായിരുന്നു, പക്ഷെ മാറി വരുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് എനിക്കിപ്പോ പ്രതീക്ഷിക്കാനേ കഴിയുന്നില്ല. കാരണം ഫസ്റ്റ് പോകാൻ പറ്റും, പിന്നെ പോകാൻ പറ്റില്ല, പിന്നെ കോടതി വിധി വന്ന് പോകാൻ പറ്റും, ഫെഡറേഷൻ പറഞ്ഞ് പറ്റില്ല, ഡേറ്റ് കഴിഞ്ഞ് അങ്ങനെ മാറി വരുന്നതായിരുന്നു കൊണ്ട് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അഥവാ വിശ്വസിക്കണമെങ്കിൽ ലോക വേൾഡ് മീറ്റിൽ പോയി, ലണ്ടനിൽ പോയി അവിടെ ഈവെന്റിൽ സ്റ്റാർട്ടിങ് ചെയ്യാൻ നിൽക്കുന്ന അപ്പോൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. കാരണം എനിക്ക് മാറി വരുന്ന തീരുമാനം കൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല.
തീർച്ചയായും. ഇന്നിപ്പോ ഏറ്റവും പുതിയ വാർത്ത വന്നേക്കുന്ന സുധാ സിംഗിനും സ്ഥാനം കിട്ടി എന്നുള്ള, സുധാ സിംഗും പോകുന്നുണ്ടെന്നുള്ളതാണല്ലോ, കേട്ടായിരുന്നോ അത്?
അതെ, കേട്ടു.
നേരത്തെ നിങ്ങളെ പോലെ തന്നെ മൂന്ന് പേര്, ഒഴിവാക്കപ്പെട്ട മൂന്ന് പേരിൽ ഒരാളായിരുന്നു സുധാ സിംഗ്. ഇപ്പൊ സുധാ സിംഗ് എങ്ങനെ എത്തി, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എങ്ങനെയാണ് സുധാ സിംഗ് എത്തിയെന്ന് ടീമില്?
ഇല്ലല്ല, ലിസ്റ്റിൽ വരുന്ന സമയത്ത് ദുബി ചന്ദ്, സുധാ സിംഗ് ചേച്ചി അവന്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെ ഇപ്പൊ അവന്റെ പേര് അതിൽ വന്നു എന്ന് ഞാൻ ഇന്നലെ ആണ് അറിഞ്ഞത്. എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, കാരണം അവര് ഒളിമ്പിനായതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം
ചിത്ര ഇപ്പൊ ഏഷ്യൻ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ, ഏഷ്യൻ മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ അത് യോഗ്യതയായിരുന്നു, ലോക മീറ്റിനുള്ള യോഗ്യതയാണെന്നുള്ള കാര്യം അവരുടെ മാനദണ്ഡങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചിത്രയോടാരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞായിരുന്നോ നിങ്ങൾ ലോക മീറ്റിനെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ലോക മീറ്റിന് പോകാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു ഔദ്യോഗികമായി തന്നെ?
ഞാൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂളുണ്ട്, ഏഷ്യൻ മീറ്റിന് ഫസ്റ്റ് വന്ന വേൾഡ് മീറ്റിൽ കൊണ്ടുപോകുന്ന റൂളുണ്ട്. അപ്പൊ നന്നായി ഓർമ്മ, നന്നായി ചെയ്യണം. അപ്പൊ നമ്മൾ ആ കോൺഫിഡൻസിൽ ഓടി, കാരണം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടാണ് മീറ്റിൽ പോയത്. നമ്മൾ ആ കോൺഫിഡൻസിൽ ഓടി മെഡൽ വന്നു. അപ്പൊ പിന്നെ ബാക്കി പിന്നെ എല്ലാവരും കാണുമ്പോൾ ആ നന്നായി ചെയ്തു, വേൾഡ് മീറ്റിന് ഒരു സെലക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ വിശ്വസിച്ചു. കാരണം എനിക്ക് റൂളൊന്നും അറിയില്ലല്ലോ, കാരണം എനിക്കറിഞ്ഞില്ലെങ്കിൽ എന്റെ കോച്ചിന് അറിയല്ലോ റൂള്, കാരണം അദ്ദേഹം ഒരു പി ടി സാറെല്ലാം പഠിച്ചു വന്ന സാറാണല്ലോ, റൂൾസ് ഒക്കെ അറിയാലോ. അതുകൊണ്ടായിരിക്കും കോച്ച് എന്നോട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ വെറുതെ പറയാൻ പറ്റില്ലല്ലോ. ഈവന്റ് ചെയ്യണ പോണേന്റെ മുമ്പ് സാർക്ക് റൂൾസ് അറിയാൻ പറയാൻ പറ്റില്ലല്ലോ, ഇതിൽ ഫസ്റ്റ് വന്ന വേൾഡ് മീറ്റിന് പോകാൻ പറ്റുന്ന സാർ വെറുതെ പറയില്ലല്ലോ. അത് റൂൾസ് അറിഞ്ഞത് കൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്.
തീർച്ചയായും റൂൾസ് അങ്ങനെ തന്നെ ഉണ്ട്, വ്യക്തമായി തന്നെ റൂൾസിലുണ്ട്. ഒരു എല്ലാ വൻകരകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒന്നാമതെത്തുന്ന ആൾക്കാർക്ക് ലോക മീറ്റിൽ പങ്കെടുക്കാമെന്ന് റൂൾസ് പറയുന്നു.
പിന്നെ വേറെ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫെഡറേഷനിലെ സാർമാരെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് എന്താണ് വേൾഡ് മീറ്റ് സെലക്ഷൻ ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ആ റൂൾ ഉള്ളത് കാരണം കൊണ്ട് സാർക്ക് അറിയാന്ന് പറഞ്ഞ് സാർ എന്നെ കൊണ്ടുവന്ന്. പിന്നെ കുറെ പേര് മീൻസ് ആരൊക്കെ പറഞ്ഞു ആ സമയത്ത് ഓർമ്മയില്ല, കേട്ടിട്ടുണ്ട് വേൾഡ് മീറ്റിന് സെലക്ഷൻ കിട്ടും, നന്നായി പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു. അത് കൂടാതെ തന്നെ ഈ ATP കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ് തിരിച്ച് ഇൻഡസ്ട്രേറ്റും കഴിഞ്ഞ് തിരിച്ച് ഊട്ടിയിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പാസ്പോർട്ടിന്റെ വിസ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 21st ചെന്നൈയിൽ എത്താൻ പറയുകയും അതെല്ലാം ശരിയാക്കി ഫെഡറേഷനിലെ അഡ്രസ്സിലേക്ക് അയക്കാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നത്.
ചിത്രയോട് തന്നെ നേരിട്ട് പറഞ്ഞായിരുന്നു പാസ്പോർട്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞിരുന്നു അല്ലേ?
അതെ, പാസ്പോർട്ട് ഇന്ന ഡേറ്റ് 21st ഡേറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഡേറ്റ് അവിടെ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ അവിടെ 21st എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അയച്ചത്.
ഓക്കെ. ചിത്ര, കഴിഞ്ഞ ദിവസം PT ഉഷയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത്തരം പങ്കെടുത്ത് എക്സ്പീരിയൻസ് എക്സ്പോഷർ നേടാനുള്ള ഒരു മീറ്റ് അല്ല ലോക മീറ്റ്, അതിന് ഏഷ്യൻ മീറ്റ് വരുന്നുണ്ട്, കോമൺവെൽത്ത് ഗെയിംസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും നോക്കണമെന്നായിരുന്നു PT ഉഷ പറഞ്ഞത്. അപ്പോ മെഡൽ നേടാൻ കഴിയില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അയക്കാത്തതെന്നാണ് അവർ പറയുന്നത്.
അല്ല, ഇപ്പൊ പോയാൽ ഈ മീറ്റിന് പോയ ഏതൊരു അത്ലറ്റിനോട് ചോദിച്ചാലും അവര് പറയും ഞങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾക്ക് ഈ മീറ്റിൽ പങ്കെടുത്തും അടുത്ത മീറ്റിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടി പേടി മാറും, നന്നായി ചെയ്യാൻ പറ്റും. ഇപ്പൊ പോയ ടീമിൽ പോയ ഏതൊരാളുടെ അടുത്ത് ചോദിച്ചാലും അവരങ്ങനെ പറഞ്ഞു ഞങ്ങൾ മാക്സിമം ചെയ്യും, മെഡൽ വരാൻ ശ്രമിക്കും, മെഡൽ വരുന്ന ഉറച്ചാരും പറയില്ല മെഡൽ വരാൻ. കാരണം ഇതൊരു ഇന്റർനാഷണൽ മീറ്റാണ്, വലിയൊരു മീറ്റാണ്, അപ്പൊ മെഡൽ വരുന്ന ഉറച്ചാരും പറയില്ല. ഞങ്ങൾ മെഡൽ വരാൻ ശ്രമിക്കും, ഞങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല ചാൻസ് കിട്ടിയ സന്തോഷം എന്ന് എല്ലാവരും പറയുള്ളൂ. ആര് ടീമിൽ പോയി ആര് ചോദിച്ചാലും അങ്ങനെ പറയുള്ളൂ.
തീർച്ചയായും, നമ്മുടെ അത്ലറ്റിക്സിൽ നമ്മുടെ മെഡൽ പ്രതീക്ഷകൾ അത്രയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണത്.
അതെ, തീർച്ചയായും.
സ്വാഭാവികമായിട്ടും ചിത്ര, ഈ ഒരു ടീമിനകത്തുള്ള പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ടീമിലെ ദേശീയ ടീമിലെ ദേശീയ ക്യാമ്പിലെ കോച്ചുമാർക്കോ അല്ലെങ്കിൽ മാനേജർമാർക്കോ ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിഗണന ലഭിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ചിത്രയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഒരു കാരണം കൂടി ഇതിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
എനിക്ക് ആദ്യം, കാരണം ഈ ലിസ്റ്റ് വന്നപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എന്റെ പെർഫോമൻസ് പോരാത്തതുകൊണ്ടായിരിക്കും അവർ കൊണ്ടുപോകാത്തതെന്ന് ഞാൻ വിശ്വസിച്ചു. പിന്നെ പിന്നെ ഓരോരുത്തരുടെ, കാരണം സുധാ സിംഗ് ചേച്ചിനെയും ദുതി ചന്ദിനെയൊക്കെ ഉൾപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോൾ, കാരണം ദുതി ചന്ദ് അവിടെ തേടാ വന്നത്, സുധാസിംഗ് ടീച്ചർ ആച്ചിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അങ്ങനെയല്ല, അതിന്റെ അടുത്ത് നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും എന്നെ പോലെ തന്നെ അത്ര ക്വാളിഫൈ അതിന് ചെയ്തിട്ടില്ല. എന്നിട്ട് അവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം, കാരണം ഞാൻ അത്രയ്ക്ക് താഴേക്ക് പോയോ, എന്റെ പെർഫോമൻസ് അത്രയ്ക്കും മോശമായിരുന്നു എന്നൊരു, സ്വാഭാവികമായി ഞാൻ നന്നായി ഓടിയില്ലേ എന്നൊരു ഉള്ളിലൊരു ഇത്. കാരണം അവർക്ക് കൊടുക്കുമ്പോൾ ഞാനും അതേമാതിരി അല്ലേ ചെയ്തത്, മീറ്റിൽ ഫസ്റ്റ് വന്നു, പക്ഷെ ദുതി സെന്റ് തേർഡാ വന്നിട്ട്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവര് നല്ല പെർഫോമൻസ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണോ ഇനി അറിയില്ല. ലാസ്റ്റ് നിമിഷം അവരെ മാത്രം ഉൾപ്പെടുത്തിയത് വളരെ സങ്കടം തോന്നുന്നു, കാരണം നമ്മളൊരു ചാൻസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം.
ചിത്ര, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസത്തെ പി ടി ഉഷയുടെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ അതിൽ പി ടി ഉഷ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ചിത്രയ്ക്കൊക്കെ എന്ത് ദാരിദ്ര്യമാണുള്ളത്, ദേശീയ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ദാരിദ്ര്യമാണുള്ളത്, ക്യാമ്പിൽ നിന്ന് വർഷം രണ്ട് തവണ വെച്ച് കിറ്റിനുള്ള പൈസ കിട്ടുന്നുണ്ട്, എല്ലാ സഹായവും കിട്ടുന്നുണ്ട്, എന്ത് ദാരിദ്ര്യമാണുള്ളതെന്ന് പി ടി ഉഷ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ചിത്രയ്ക്ക് അത് കേട്ടപ്പോൾ തോന്നിയത്?
ഞാൻ ക്യാമ്പിൽ ലിസ്റ്റിലുള്ള കുട്ടിയാണ്, പക്ഷെ ഞാൻ ക്യാമ്പിലല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മുണ്ടൂരി സ്കൂളിലെ സാധാരണ ഒരു പി ടി സാറായ സാറിന്റെ കയ്യിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം എനിക്ക് സാറിന്റെ സാറിന്റെ കൂടെ ചെയ്യാനുള്ള താല്പര്യം, സാറെന്നെ കൃത്യമായി ചെയ്യിപ്പിക്കുന്നുള്ള ബോധം കൊണ്ടാണ് ഞാൻ സാറിന്റെ കൂടെ ചെയ്യുന്നത്. അത് എനിക്ക് ക്യാമ്പിൽ പോയി ഇത്രയും റിസൾട്ട് ഉണ്ടാവണമെന്നില്ല, കാരണം ഞങ്ങൾക്ക് മിതമായി, കാരണം വീട്ടിൽ ലഭിക്കുന്ന ഫുഡും സാറിന്റെ പരിശ്രമം കൊണ്ട് ഇത്ര എത്താൻ കഴിഞ്ഞത്. ക്യാമ്പിൽ കിട്ടുന്ന ഫുഡൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ക്യാമ്പേഴ്സിന് നല്ല ഫുഡാണ് ലഭിക്കുന്നത്, ആ ഫുഡൊന്നും ഞങ്ങൾക്ക് വീട്ടിൽ ലഭിക്കുന്നില്ല. കാരണം അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്, അവരുടെ ആ കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത്. പലപ്പോഴും അതിന്റെ ദുഃഖം കണ്ട് ഞാൻ പലതും എന്തായാലും എനിക്ക് എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും, കാരണം സ്പോർട്സിൽ അത്രയും ഇൻട്രസ്റ്റ്, താല്പര്യം എന്റെ മകൾ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള താല്പര്യം എന്റെ വീട്ടിൽ ഫാമിലിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചുതരും, പക്ഷെ ചില സാഹചര്യങ്ങളിൽ അതിന്റെ സാഹചര്യം കൊണ്ട് അവർക്ക് എപ്പോഴും വാങ്ങിച്ചു തരാൻ പറ്റില്ല, കാരണം വീട്ടിലെ ചെലവുകൾ നോക്കണം. കൂടാതെ ഞാൻ മാത്രമല്ലോ, രണ്ട് ചേച്ചിമാരുടെ മാരേജ് കഴിഞ്ഞ് ഒരു അനിയനുണ്ട്, അവർക്കെല്ലാം അതിന്റെ എല്ലാം ബാധ്യതകളുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഞാൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ആ ഉള്ള സൗകര്യം വെച്ചാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ എത്തിയത്. അപ്പൊ ദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്നത്, ഞാൻ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് തോന്നിയ മാഡത്തിന് തോന്നിയത് മാഡം പറഞ്ഞു. ക്യാമ്പിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് വീട്ടിൽ കിട്ടില്ല, കാരണം ഞാൻ ക്യാമ്പിൽ പുകാത്ത കൊണ്ടാണ്. അത് എന്റെ ഓക്കെ, എന്റെ ക്യാമ്പിൽ പേരുണ്ട്, ഞാൻ പുകാത്ത കൊണ്ടാണ്. പക്ഷെ എനിക്ക് സാറിന്റെ കീഴിൽ ചെയ്യാൻ താല്പര്യമുള്ളൂ, സാറിന്റെ കീഴിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര പെർഫോമൻസ് എത്തിയത്.
എന്താ ചിത്ര അങ്ങനെ തോന്നുന്ന കാര്യം? കാര്യം ക്യാമ്പിൽ കിട്ടുന്നത് വിദേശ കോച്ചുകളും മറ്റുമാണ്, കുറച്ചുകൂടെ സൗകര്യങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് കൂടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന എങ്ങനെയാണ് ചിത്ര?
കൂടില്ല എന്നല്ല, പക്ഷെ സാറിന്റെ കയ്യിൽ ചെയ്തിട്ട് എനിക്ക് ഇത്ര എത്താമെങ്കിൽ, കാരണം ഒന്നുമില്ലാണ്ട് ഇത്ര എത്താമെങ്കിൽ, കുറച്ചുകൂടി പ്രോട്ടീൻസ് എല്ലാം ലഭിക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് എനിക്ക് ഇതിലും നന്നായി ചെയ്യാം. ക്യാമ്പേഴ്സിൽ ക്യാമ്പിലുള്ളവർ തന്നെ എന്റെ കൂടെ 1500 മീറ്റർ ഓടിയിട്ടുണ്ട് നാഷണൽ മീറ്റില്. എന്നിട്ട് ഞാൻ അതിൽ ഫസ്റ്റ് വന്ന് എന്റെ പുറകില് ക്യാമ്പേഴ്സ് ഓടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കുറച്ചും കൂടി പ്രോട്ടീൻസ് സഹായം ഉണ്ടെങ്കിൽ, എനിക്ക് സാറിന്റെ കീഴിൽ തന്നെ പരിശീലനം നടത്തി ഇതിലും നല്ല പെർഫോമൻസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
എന്തായാലും ചിത്ര, അന്ന് പി ടി ഉഷയും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അത്ലറ്റിക് ഫെഡറേഷനെതിരെ കേസ് പോയിരിക്കുന്നു, അത്ലറ്റിക് ഫെഡറേഷനെതിരെ ഒരു കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു. ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് പേടിയുണ്ടോ? അതിന്റെ പേരിൽ ഇനിയിപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ഉണ്ടാകും എന്നുള്ളൊരു പേടിയുണ്ടോ?
എനിക്ക് സാർ ആദ്യം ഈ പ്രോബ്ലം വന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചു ചോദിക്കുകയും എല്ലാം ടീമിൽ എന്തായാലും ഉൾപ്പെടുത്താൻ തരില്ലാത്ത സാർ വന്ന് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, സാർ കേസ് വേണ്ട, സാർ കുഴപ്പമില്ല, അപ്പൊ സാർ പറഞ്ഞു അപ്പൊ നിനക്ക് വേൾഡ് മീറ്റ് വേണ്ടേ സാർ? എന്നെക്കാളും പ്രതീക്ഷയാണ് സാർക്ക്, കാരണം സാർ ഒരു ഇത്രയും സാറ് 10-50 പേരിനെ അങ്ങനെ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, അവർക്കൊന്നും കിട്ടാത്തത് എനിക്ക് ഒരു ഭാഗ്യം കിട്ടുമ്പോൾ എന്നെക്കാളും സന്തോഷം സാർക്കാണ്. കാരണം സാറ് പരിശീലിപ്പിച്ചിട്ട് ഒരു കുട്ടി ഇങ്ങനെ വരുന്നു പറയുമ്പോൾ എന്നെക്കാളും അഭിമാനം തോന്നുന്നത് സാർക്കാണ്. അപ്പൊ സാർക്ക് ആ ചാൻസ് നഷ്ടപ്പെടുത്താൻ സാർക്ക് എന്തായാലും കഴിയില്ല. എനിക്ക് താല്പര്യമില്ല എന്നിട്ട് പോലും സാർ എന്നെ കൊണ്ട് അത് കൊടുക്കണം, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്യാമെന്ന് നിന്റെ ഒരു സൈൻ മാത്രം മതിയോണ്ട് സാർ അതിന് മുന്നിട്ട് നിൽക്കുകയും കോടതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനെ എനിക്കൊരു വിധി വരികയും ചെയ്തു. എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. അപ്പൊ ആദ്യം എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു കോടതി വിധി കൊണ്ട് എനിക്ക് മനസ്സിലായത് കാരണം എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും കൊണ്ട്, കേരള ജനങ്ങൾ മാത്രമല്ല, കാരണം മുഖ്യമന്ത്രി, MP, VS, ഞങ്ങളുടെ ഇവിടുത്തെ മണ്ഡലം MLA VS അച്യുതാനന്ദൻ സാർ, അതുകൊണ്ട് കായിക മന്ത്രി, കൗൺസിലർ, കേരള കൗൺസിൽ, എല്ലാവരും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ എനിക്ക് എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് എല്ലാവരും പറയുന്ന സമയത്ത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അങ്ങനെ ഉള്ള ഭയമൊന്നും അങ്ങനെ തോന്നുന്നില്ല.
തീർച്ചയായും ഭാവിയിലേക്കും എന്തായാലും പേടിയൊന്നുമില്ല തന്നെ മുന്നോട്ട് പോകാൻ. ഇപ്പൊ അഥവാ ഈ മീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും ഭാവിയുള്ള മീറ്റുകളിൽ ഇതിനൊരു ഒരു പക്ഷേ ഒരു പ്രതികാരം എന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അത്രയും മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ?
തീർച്ചയായും ഞാൻ മാക്സിമം നല്ല പ്രാക്ടീസ് ചെയ്യും, ഇനിയുള്ള മീറ്റ് നന്നായി ചെയ്യാൻ ശ്രമിക്കും. ഇതിൽ കിട്ടിയില്ലെങ്കിലും അടുത്ത മീറ്റിൽ നന്നായി ചെയ്യാനും അതിൽ ദൈവം തരുന്ന വിശ്വസിക്കുന്നു. എന്തായാലും തുടർന്നും പ്രാക്ടീസ് ചെയ്ത് നല്ല ഇതിന്റെ വാശിയോടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നല്ല അടുത്ത മീറ്റിൽ നല്ല പെർഫോമൻസ് ചെയ്യാൻ ശ്രമിക്കും.
തീർച്ചയായും ചിത്ര, എന്തായാലും നമുക്ക് മറ്റുള്ളവരുടെയും കൂടുതൽ സഹായങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെയും മറ്റുള്ളവരുടെയും എല്ലാ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നന്ദി ചിത്ര ഇത്രയും നേരം സംസാരിച്ചതിനെ.
താങ്ക് യു.